2020 മെയ് 30 ശനിയാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ 6 പേജിൽ നിന്ന്. ഇടതുപക്ഷത്ത് മനസ്സുറപ്പിച്ച് എന്നും വീരേന്ദ്രകുമാർ. തിരുവനന്തപുരം 73 സംസ്ഥാനത്ത് രൂപം കൊണ്ട ആദ്യ ഇടതുമുന്നണിയിൽ 1974 മുതൽ 79 വരെ കൺവീനർ സ്ഥാനത്തിരുന്ന CPM ഇതര നേതാവാണ് MP വീരേന്ദ്രകുമാർ. CPM സോഷ്യലിസ്റ്റ് പാർട്ടിയും മാത്രമുള്ള മുന്നണി. സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ P വിശ്വംഭരൻ ഒരു വർഷം കൺവീനറായ ശേഷം വീരേന്ദ്രകുമാറിനായി നിയോഗം. അടിയന്തരാവസ്ഥയ്ക്ക് തൊട്ടുമുമ്പ് കോൺഗ്രസിന്റെ മുതലാളിത്ത നയത്തിനെതിരായ പ്രതിപക്ഷ ഐക്യനിരയെന്ന ലക്ഷ്യത്തോടെയാണ് മുന്നണി രൂപീകരിച്ചത്. തൊട്ടടുത്ത വർഷം സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ദേശീയ എക്സിക്യൂട്ടീവിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ പരാജിതനായ വിശ്വംഭരൻ ധാർമ്മിക ഉത്തരവാദിത്വമേറ്റ് കൺവീനർ സ്ഥാനം ഒഴിയുകയായിരുന്നു. അടിയന്തരാവസ്ഥക്കാലത്തെ ഇടതു കൺവീനർ സ്ഥാനത്ത് ചരിത്രം വീരേന്ദ്രകുമാറിനെ അങ്ങനെ പ്രതിഷ്ഠിച്ചു. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം സോഷ്യലിസ്റ്റുകളും സംഘടനാ കോൺഗ്രസുകാരും ജനസംഘവും ഒന്നിച്ച് ജനതാ പാർട്ടിയായപ്പോൾ ഇടതുമുന്നണിയിൽ നിന്ന് മാറേണ്ടി വന്നു. ജനസംഘത്തെയും കൂട്ടി മുന്നണിയിൽ പറ്റില്ലെന്ന് EMS നിലപാടെടുക്കുകയായിരുന്നു. കോൺഗ്രസും CPI RSPയും മാണിയും ബാലകൃഷ്ണപിള്ളയുമെല്ലാമുള്ള ഐക്യമുന്നണിയുമായി ജനതാ പാർട്ടി ധാരണയുണ്ടാക്കി അക്കൊല്ലത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. താമസിയാതെ ജനതാ പാർട്ടിയിൽ ഭിന്നിപ്പ് രൂക്ഷമായി. ഒരു വിഭാഗം ഇടതിനൊപ്പം 78 ഫട്ടിൻഡ പാർട്ടി കോൺഗ്രസിലെ ആഹ്വാനമനുസരിച്ച് വിശാല ഇടത് സഖ്യത്തിനായി നിലകൊണ്ട CPIയും CPMും RSPയുമുള്ള ഇടതുമുന്നണി വരുന്നത് 1980. മാണിയും കോൺഗ്രസ് യുവും ഉണ്ടായിരുന്നു സഖ്യത്തിൽ. 82 ജനത പിളർന്നു. അരങ്ങിൽ ശ്രീധരന്റെ നേതൃത്വത്തിൽ വീരേന്ദ്രകുമാറും മറ്റും ഇടതുമുന്നണിയിൽ. UDFനൊപ്പം ചേർന്ന കമലം ജനതക്കാർ ക്രമേണ കോൺഗ്രസിലായി. 1987 അധികാരമേറ്റ നയനാർ മന്ത്രിസഭയിൽ 48 മണിക്കൂർ വനം മന്ത്രി കസേരയിലിരിക്കാനായിരുന്നു വീരേന്ദ്രകുമാറിന് നിയോഗം. വനങ്ങളിലെ മരം മുറിക്കരുതെന്ന ഉത്തരവും നിയമസഭാ കക്ഷി യോഗം ചേരാതെ മന്ത്രിയെ നിശ്ചയിച്ചെന്ന പാർട്ടിക്കുള്ളിലെ ആക്ഷേപവും അദ്ദേഹത്തിന്റെ രാജിയിൽ കലാശിച്ചു. ബാബറി മസ്ജിദ് തകർത്തതിനും ആഗോളവൽക്കരണത്തിനും എതിരായ ഇടതു പോരാട്ടത്തിന്റെ മുന്നണി പോരാളികളിൽ വീരേന്ദ്രകുമാറും സ്ഥാനം പിടിച്ചു. ഗാട്ടും കാണാച്ചരടും രചിച്ചു. പ്ലാച്ചിമടയിലെ കൊക്കക്കോള വിരുദ്ധ സമരത്തിനും മുന്നിലുണ്ടായി. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPMൽ ഉൾപാർട്ടി കലകം ശക്തം. ലാവ്ലിൻ കേസിൽ പിണറായിയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുവദിക്കാൻ ഗവർണറോട് ആവശ്യപ്പെടണമെന്ന തർക്കം ചൂടുപിടിച്ചു. VS അനുകൂല ചേരിയെ വീരേന്ദ്രകുമാർ വിഭാഗം തുണയ്ക്കുന്നെന്ന പ്രചാരണം മറുഭാഗത്തുണ്ടായി. മണ്ഡല പുനർവിഭജന ശേഷമുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വീരന്റെ സിറ്റിംഗ് സീറ്റായ കോഴിക്കോടിന്റെ ഘടനാമാറ്റം ചൂണ്ടിക്കാട്ടി CPM സീറ്റ് നിഷേധിച്ചു. കൽപ്പറ്റ ഉൾപ്പെട്ടതിനാലാണ് 2004 കോഴിക്കോട് അനുവദിച്ചത്. എന്നാൽ ഇപ്പോൾ കൽപ്പറ്റ വയനാട് സീറ്റിന്റെ ഭാഗമായതിനാൽ അതും നൽകാമെന്നുള്ള വാഗ്ദാനം വീരന് സ്വീകാര്യമായില്ല. പ്രതിഷേധിച്ച് മന്ത്രിസഭയിൽ നിന്നുള്ള Matthew T. Thomas രാജിയുണ്ടായി. മുന്നണി യോഗത്തിന് ശേഷം വീരേന്ദ്രകുമാറും K. Krishnankuttiയും വർഗീസ് ജോർജും KP Mohananum പുറത്തിറങ്ങിയത് മിങ്ങുന്ന മുഖത്തോടെ. പിറ്റേന്ന് ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് CPM ക്ഷണിച്ചെങ്കിലും മാനസികമായി വീരേന്ദ്രകുമാർ അകന്നുകഴിഞ്ഞിരുന്നു. UDFലേക്ക് ചേക്കേറാനുള്ള അവരുടെ നീക്കത്തെ Matthew T. Thomas അനുകൂലികൾ എതിർത്തു. ദേവഗൌഡയ്ക്കൊപ്പം ജനതാദൾ S സംസ്ഥാന ഘടകമായി അവർ ഇടതിലുറച്ചു. വീരേന്ദ്രകുമാർ വിഭാഗം സോഷ്യലിസ്റ്റ് ജനതാ ഡെമോക്രാറ്റിക് രൂപീകരിച്ച് UDFലായി. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് സീറ്റിൽ മത്സരിച്ചപ്പോൾ മുന്നണിക്കുള്ളിൽ നിന്ന് തന്നെ വീരേന്ദ്രകുമാറിന് തിരിച്ചടി കിട്ടി. പാലക്കാട് തോൽവി പഠിച്ച UDF സമിതിയുടെ റിപ്പോർട്ടിൽ നടപടിയുണ്ടാകാതെ വന്നപ്പോൾ വീണ്ടും ഇടതുചേരിയിലെത്താൻ വീരേന്ദ്രകുമാറിന്റെ മനസ്സ് വെമ്പി. ചിന്താ പബ്ലിക്കേഷൻസ് അദ്ദേഹത്തിന്റെ പുതിയ പുസ്തകം പുറത്തിറക്കി മുഖ്യമന്ത്രി പിണറായി വിജയനെ കൊണ്ട് പ്രകാശിപ്പിച്ചു. ആ സംഗമം ഇടതുപക്ഷത്തേക്കുള്ള മടങ്ങിവരവിനാണ് വഴിവെച്ചത്.